കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ദേവോജന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിലെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളോട് സംസാരിച്ചു, നമ്മുടെ വിഷയത്തിന് ഇറങ്ങി വന്ന് എത്രയെത്ര ദൈവവചനങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് ഒരു പ്രത്യേകമായ ചിന്തയിലേക്ക് ഇന്ന് നമുക്കായിരിക്കാം. അതിനാധാരമായിട്ട് റോമാലേഖനം 8:17 വാക്യം ഇപ്രകാരം പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ഈ തിരുവചനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രധാന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവസ്ഥാനത്തിലുള്ളവരുടെയും പ്രാർത്ഥന ഉയർന്നു വരട്ടെ. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, എങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ സകല അവകാശവും മക്കൾക്ക് തരുമെന്നുള്ള ഒരു ദൈവത്തിന്റെ വലിയൊരു പ്രോമിസാണ്. നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നന്മകൾ, നമ്മളുടെ അവകാശങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് നാം കൈമാറുന്നു, നമ്മുടെ മക്കളിലേക്ക് നാം കൊടുക്കുന്നു അല്ലേ. ദൈവം അതാണ് നമ്മെക്കുറിച്ച് നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ നാം മക്കൾ എങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ സകല അവകാശവും പ്രോമിസസും വാഗ്ദത്തങ്ങൾ ദൈവം തരുന്നതായ സർവ്വതും തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ നീതിമാന്മാരുടെ മേൽ ദുഷ്ടന്മാരുടെ മേൽ മഴ പെയ്യിപ്പിക്കുന്നു. എന്നാൽ അത് വേറെ, അവകാശം വേറെ. നാം എത്രയോ പേർക്ക് ദാനം കൊടുക്കുന്നു. നമ്മുടെ മക്കളല്ലാത്തവർക്കും നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ മറ്റുള്ള പാവങ്ങൾക്കും സാധുക്കൾക്കും ദരിദ്രർക്കും ഒക്കെ നമ്മൾ നമ്മുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാറുണ്ട്. എങ്കിൽ നമ്മുടെ സർവത്തിനും അവകാശം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ആയി തീരണം എന്നുള്ള വലിയ സത്യം അവിടെ വിളിച്ചറിയിക്കുമ്പോൾ, ഇന്ന് നമുക്ക് ഒരു നിമിഷം പ്രാരംഭമായിട്ടൊന്ന് ചിന്തിക്കാം. നാം മക്കളാണോ സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നാം ആ ബന്ധത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ ജഡപ്രകാരം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമ്മൾ അവരുടെ മക്കൾ എന്ന് പേർ വിളിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്താലല്ല, അവർ ദൈവത്തിൽ നിന്നത്രയേ ജനിച്ചിരിക്കുന്നത്. ഈ വലിയൊരു ബന്ധം കർത്താവ് നിക്കോദിമോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല. ഒരു വീണ്ടും ജനനം, ഒരു പുതുജനനം. കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ള വലിയ സത്യം നാം ഏറ്റെടുത്ത് യേശുവിന്റെ രക്തം എന്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. നാം യേശുവിനോട് ഏറ്റു പറയണം, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. പാപമില്ലാതെ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിന്റെ കരങ്ങളിലോട്ട് നാം സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നാം യേശുവിനോട് ഏറ്റുപറയുമ്പോൾ 1 യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും മാറ്റി നമുക്കൊരു പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും നമ്മുടെ ഉള്ളിൽ തന്ന് ജഡമായുള്ളത് കല്ലായുള്ളത് അനുസരണമില്ലാത്ത എല്ലാം മാറ്റി നമുക്ക് മാംസളമായൊരു ഹൃദയം, പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ട്, അതാണ് യഥാർത്ഥ മാനസാന്തരം. പുതുതായി ജനിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതുതായി ജനിക്കുന്നു. പഴയതെല്ലാം പോയി പുതിയ സൃഷ്ടി. അതാണ് ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് നാം കടന്നു വരേണ്ടത് പ്രാരംഭമായിട്ട്. അവിടെ ദൈവവചനത്തിനകത്ത് അതിന് മുൻപിലുള്ള വാക്യങ്ങളൊക്കെ നാം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അപ്പ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. നാം മക്കളെന്ന്, ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആ ഒരു സാക്ഷ്യമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നാം ദൈവത്തിന്റെ മക്കളാണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം നമുക്കിപ്പോൾ തോന്നുമായിരിക്കും. എന്നാൽ നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വന്നു അവർ പറയും എന്റെ അപ്പനും അമ്മയും, അല്ലെങ്കിൽ നമ്മൾ പറയും നാം അവർ നമ്മുടെ കുഞ്ഞുങ്ങൾ. എങ്ങനെയാണ് ഉറപ്പ് നമുക്കറിയാമല്ലോ. അതുപോലെ ഒരു വ്യക്തിപരമായ ബന്ധം നാമും ദൈവവുമായിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ഒരു സാക്ഷ്യം പറയും നാം ദൈവമക്കളെന്ന്. ഇന്ന് ആരെങ്കിലും ആ സാക്ഷ്യം പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഏറ്റെടുത്താൽ മതി, ഞാൻ ദൈവമക്കളാണ്, ദൈവമകനാണ്, മകളാണെന്നുള്ള ഉറപ്പും ധൈര്യവും നാം ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ കൂടെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മകളാണ്, മകനാണ്, എനിക്ക് ധൈര്യത്തോടെ ദൈവസ്ഥലിൽ അടുത്തു ചെല്ലാം എന്നുള്ള വലിയ ഉറപ്പ് അവിടെ പറഞ്ഞിരിക്കുന്നു. മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശം എന്താണ്? ഏതെല്ലാം ദൈവീയ വാഗ്ദത്വ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? പഴയ നിയമം മുതൽ പുതിയ നിയമം അവസാനിക്കുന്നതുവരെയും തന്റെ ജനത്തിനു വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വന്നിട്ടുണ്ടോ? എന്താണ് വാഗ്ദത്തം ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നത്? അതൊക്കെ നമുക്ക് ഇന്ന് ചുരുക്കമായിട്ട് ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കാനാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ എന്നത്രേ. അപ്പോൾ ദൈവത്തിന്റെ പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരും. അത് നമുക്കുള്ളതാണ്. അത് എങ്ങനെയാ പ്രാപിക്കുന്നത്? പഴയ നിയമ ഭക്തന്മാർ എങ്ങനെയാണ് അത് പ്രാപിച്ചതെന്ന് നമുക്കറിയാം. ദൈവവചനത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കണം, അത് അനുഗ്രഹമാകണം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവീയ വാഗ്ദത്തം വേണം. അപ്പോസ്തല പ്രവർത്തിക്കാത്ത പറഞ്ഞിരിക്കുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. എബ്രായ ലേഖനം 1:14 പറഞ്ഞിരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ദൂതന്മാരെ സേവകാത്മാക്കളായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതൊരു അവകാശമായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇന്ന് അത് ശ്രദ്ധിക്കാൻ പറ്റുമോ? രക്ഷിക്കുക, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ സേവകാത്മാക്കളായിട്ട് ദൂതന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്രയെത്രയോ ഘട്ടങ്ങളിൽ നാം കടന്നു പോയപ്പോൾ തലയ്ക്കുമീതെ നമുക്ക് വരാമായിരുന്ന എത്രയെത്രയോ ആപത്തിൽ അപകടങ്ങളിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുവിച്ച വിധം 91 സങ്കീർത്തനം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം കൽപ്പിച്ച് നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെങ്കിൽ അവകാശികളാണ്. ഇനിയും 3 പറയാൻ പോകുന്നത് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, വിശ്വാസികളായ നമുക്ക് അത് ഏറ്റെടുക്കുവാൻ ഗലാത്യ ലേഖനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നാം ഒന്ന് ശ്രദ്ധിക്കണം, ഇത് വിശ്വാസികൾക്ക് ലഭിക്കുന്നു അബ്രഹാമിന്റെ വാഗ്ദത്തം. ഗലാത്യ ലേഖനം 3:6 പറഞ്ഞിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. അവിടെ ആ ഭാഗങ്ങളൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, വിശ്വാസികൾ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസം മൂലമാണ്. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ച് വർഷങ്ങളോളം വിശ്വാസത്തിൽ നിലനിന്നു. അതിനെക്കുറിച്ച് നമുക്ക് റോമാലേഖനമൊക്കെ വ്യക്തമായി കാണുന്നു. റോമാലേഖനം 4:13 വാക്യം മുതൽ താഴോട്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. അത് അബ്രഹാമിനെ മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടാണ് ഇത് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും മൃതഭവനത്തെയും ദേശത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അബ്രഹാം പ്രായം ചെന്ന് വയസ്സിയെന്ന് മക്കളില്ലാത്തവനായിരുന്നു. എന്നാൽ നീ തലപൊക്കി നോക്ക്, പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയാവും എന്ന് ദൈവം കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിന് അറിയായിരുന്നു. സർവശക്തിയുള്ള ദൈവം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമായി എന്റെ മുമ്പിൽ നീ നിഷ്കളങ്കനായി നടന്നാൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താൽ അല്ല, വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. നമ്മത് ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവസന്ധിയില് വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ കൃപയാല്. അതുപോലെ നമ്മുടെ ഒരു കർമ്മമോ അനുഷ്ഠാനമോ നമ്മുടെ ഒരു പ്രവൃത്തികളോ കൊണ്ടല്ല ദൈവസന്ധിയിൽ മക്കളായി അവകാശികളായി ദൈവം നമ്മെ നീതീകരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. അതുകൊണ്ട് ആദ്യം വിശ്വാസം പിന്നെ പ്രവൃത്തി നമുക്ക് ആവശ്യമായിരിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ ഞാൻ പറയുന്നത് റോമാലേഖനമാണ്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് വായിച്ചെന്നാൽ 14-ൽ ഇപ്രകാരം പറഞ്ഞു, എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. നമുക്ക് ഇന്നത് കേൾക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുമോ? വിശ്വാസം നമുക്ക് വേണം വളരെ. എബ്രായലേഖനം മുഴുവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് 16-ാം വാക്യത്തിൽ അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അവിടെ എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതിനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ നാം അവകാശം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഈ കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തം എനിക്കും കൂടെ ഉള്ളതാണ്, അതെന്റെ സന്തതിയിലേക്ക് കടന്നു വരും. ശ്രീ പ്രവചനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ മേൽ തന്ന എന്റെ ആത്മാവും നിന്റെ വായിൽ തന്ന എന്റെ വചനങ്ങളും നിന്നിൽ നിന്ന് നിന്റെ സന്തതിയുടെ മേൽ സന്തതിയുടെ മേൽ ലഭിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വാഗ്ദത്തം നമ്മുടെ തലമുറകളിലേക്ക് കൈമാറണം. അത് ആത്മീയ വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്ധിയിൽ എടുത്ത് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. ദൈവം നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, ഈ കൃപയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, മക്കളെന്ന പദവി വന്നെങ്കിൽ, തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കണം. നമ്മുടെ മേലുള്ള ആത്മാവും നമ്മുടെ മേൽ തന്ന വചനങ്ങളും നമ്മുടെ മേലുള്ള അഭിഷേകവും നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യണം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അത് എവിടെ അവിടെ പറഞ്ഞിരിക്കുന്ന പോസ്റ്റോല പ്രവർത്തിക്കകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കും. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം, ഒരു വാഗ്ദത്തം നമുക്ക് ലഭിച്ചില്ല. ദൈവികമായ വാഗ്ദത്തം ഉണ്ട്, നമ്മുടെ ഈ ലോകത്തിൽ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ഭൗതികമായ കാര്യത്തിൽ ദൈവിക വാഗ്ദത്തമുണ്ടെങ്കിൽ, അത് എത്ര താമസമുണ്ടെങ്കിലും ദൈവം അത് നൽകുമെന്ന് ആശയ്ക്ക് വിരോധമായി ഒരു ആശയം നമ്മുടെ മുമ്പിലില്ല. അബ്രഹാമിനെ കുറിച്ച് അതാ പറഞ്ഞിരിക്കുന്നത്, ഒരാശയുമില്ല. 99 വയസ്സ് പ്രായമായി, അതുകൊണ്ട് താഴോട്ട് പറഞ്ഞിരിക്കുന്നവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് എത്ര വർഷമായാലും അത് നടക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞാലും, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും അവിശ്വാസം അതിനകത്ത് കയറി വന്നാലും, എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, എന്റെ ആയുസ്സിൽ ദൈവം തരാൻ പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും എത്രയായാലും തരുമെന്നുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനും സാറയ്ക്കും എല്ലാ റീപ്രൊഡക്റ്റീവ് സെൽസും എല്ലാ ഓർഗൻസും എല്ലാം ഡെഡായി, ഒന്നും നടക്കത്തില്ല. അസാധ്യങ്ങളെ, അസാധ്യമായ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. നടക്കത്തില്ല എന്ന് ശത്രു പറയുമ്പോൾ നാം പറയണം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് നാം വിശ്വാസത്തോടെ പറയണം. അവിടെ അതാണ് താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അബ്രഹാം ചെയ്തത്? ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ നാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നമ്മുടെ ഉള്ളിൽ അവിശ്വാസം കയറില്ലേ? അവിശ്വാസം കയറിയാൽ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ നാം തന്നെ കുറച്ചു കളയുക. 100 വയസ്സും 90 വയസ്സും പ്രായമുള്ള ശരീരം നിർജീവമായി പോയ അബ്രഹാം ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ തക്കവണ്ണം, നിന്റെ സന്തതി ഇവണ്ണമാകും എന്നുള്ള ഒരൊറ്റ വാക്കിന്റെ ഒരു വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അബ്രഹാമിന് അറിയാം ഞാൻ സേവിച്ച ദൈവം ആരെന്നും ദൈവത്തിന്റെ ശക്തി എന്തെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയ അബ്രഹാം വിശ്വസിച്ചു ദൈവത്തിന്റെ വാഗ്ദത്തെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അവനിൽ ഉവെന്ന് മാത്രമെന്ന് നാം ശ്രദ്ധിച്ചു. അവിശ്വാസത്താൽ സംശയിക്കാതെ. അതുകൊണ്ടാണ് സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിലേക്ക് നീങ്ങിപ്പോകെന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. നമ്മൾ സംശയിക്കുന്നവരാകല്ല. സംശയിക്കുന്നവൻ കാറ്റടിച്ചാലേ കടൽ തീരയ്ക്ക് സമൻ. അവൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. നമുക്ക് ഇരുമനസ് വേണ്ട. ഇന്നത് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ഉറപ്പ് പൂർണ്ണ നിശ്ചയം. ഞാൻ എന്റെ ദൈവം എന്റെ വിഷയത്തിന് എന്റെ രോഗത്തിന് എന്റെ ഭാരത്തിന് തലമുറയുടെ വിഷയത്തിന് ദൈവം ഇറങ്ങിവന്ന് വിടുവിക്കും. അത് പ്രവർത്തിക്കും. അത് എത്ര ആയിക്കോട്ടെ, തലമുറകൾ ഇല്ലാത്ത പ്രിയപ്പെട്ടവരായിക്കോട്ടെ, എത്ര വർഷമായിക്കോട്ടെ, എന്നാൽ 100 വയസ്സും 90 വയസ്സുമുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാക്സിമം എത്ര വയസ്സ് ചെന്നാലും എത്ര വിഷയത്തിന്റെ മുഖത്ത് വന്നാലും 4-ാം യാമത്തിലും അവസാന ഘട്ടത്തിലും ഇറങ്ങിവന്ന് വിടുവിക്കുന്ന ഒരു കരമുണ്ടെന്ന് നിങ്ങളോട് ദൈവാത്മാവിൽ ഇന്ന് പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ സംശയിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നു അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടാണ്. അതാണ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം വിശ്വാസികളായ നമുക്കും ഉള്ളതെന്ന് ദൈവവചനത്തിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗലാത്തി ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ. ദൈവവചനം വളരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട അവകാശമാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കണം, നിത്യത അവകാശമാക്കണം. അതിന് തടസ്സമായി ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് നമ്മൾ ജയജീവിതം നയിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിന് കഴിയുമോ? നിത്യത നമ്മുടെ അവകാശമാ. ദൈവം പറഞ്ഞ വാഗ്ദത്തം എല്ലാം നമുക്കുള്ളതാണ്. താഴോട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 3:9 പറഞ്ഞിരിക്കുന്നു ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് വരുന്നത് നമ്മളോടുള്ള വാഗ്ദത്തമാ, നിത്യതയെ കടന്നു പോകുന്നത് നമ്മളോട് വാഗ്ദത്തമാ, രക്ഷ നമ്മളോടുള്ള വാഗ്ദത്തമാ, നമ്മുടെ അവകാശമാ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല എന്തെന്ന് ചോദിച്ചാൽ താഴോട്ട് പറഞ്ഞിരിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സകല വാഗ്ദത്തങ്ങൾക്കും നമ്മൾ അവകാശികളാണ്. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ നാം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ അവകാശമായ ദൈവം നമ്മളെ കൊണ്ടുവന്ന് എത്രയെത്ര അവകാശങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോന്ന് പറഞ്ഞാൽ മറിയോട് പറഞ്ഞു, മറിയയ്ക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചത്? മറിയ വിശ്വസിച്ചു, കർത്താവ് എന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം എന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. എബ്രായ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം പിന്നെ ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് വരാതിരിപ്പാൻ ഭയപ്പെടുക. നമ്മെ പോലെ അവരെ പോലെ നാമും സദ്വാധ്വാനം കേട്ടവരാണ്. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അത് ഉപകാരമായി വന്നില്ല. ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വാസം സഹോദരന്മാരെ, അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാതിരിപ്പാൻ ഭയപ്പെടുക. നമ്മളിൽ ആർക്കും അതുണ്ടാകരുത്. അതുകൊണ്ട് വിശ്വാസത്താൽ നാം ജീവിക്കണം. ഫെസലേഖനം പറഞ്ഞിരിക്കുന്നു സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ നിറച്ചിരിക്കുന്നു. കർത്താവിനോടുകൂടെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ അവകാശങ്ങളും ദൈവത്തിന്റെ കൂട്ടവകാശികളുമാണ്. ദൈവം നമ്മളെ തേജസ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ ആ മഹത്വത്തിൽ ഗ്ലോറി, വി ആർ ഹേഴ്സ് ഓഫ് ഗ്ലോറി, അതൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഒന്ന് ചിന്തിക്കുവാനുണ്ട്. എന്നാൽ ഇന്ന് നാം കേട്ട ദൈവത്തിന്റെ വചനം, എന്റെ ഏറ്റവും വലിയ അവകാശമായ നിത്യത ഞാൻ ഉറപ്പാക്കും, ഈ ലോകത്തിൽ ദൈവം എനിക്ക് വേണ്ടി തന്ന തരാനിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ദൈവം എന്റെ മേൽ പകരും എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വാസത്തോടെ നാം ഇന്ന് ആയിരിക്കണം. വിശ്വാസമാണ് നമുക്ക് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാണ്. അതാണ് മക്കളെങ്കിൽ അവകാശിയാണ്. അപ്പോൾ ദൈവത്തിന്റെ സകല അവകാശവും ദൈവം നമ്മിലേക്ക് പകർന്നുകൊണ്ട് എത്രയെത്ര അവകാശങ്ങളാണ് ദൈവം ഇനിയും പറയാനുള്ളത്. എന്നാൽ നമുക്കിവിടെ ഈ ദൈവിക വാഗ്ദത്തം നമ്മുടെ മേലൊന്ന് പകർന്നു തന്ന് നമ്മളെ ജയത്തോടെ നടത്തുവാൻ തക്കോണം മതിയായ ഒരു ദൈവമാണ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവസന്നിധിയിൽ നമുക്ക്, എന്റെ കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിലുള്ള വാഗ്ദത്തങ്ങൾ മുഴുവനും അത് ഉവ ഉവെന്ന് മാത്രമാണ്. എത്ര പേർക്കത് ലഭിച്ചിട്ടുണ്ട്? എന്നോട് പറഞ്ഞ വാഗ്ദത്തം എനിക്കത് ലഭിക്കും. കാലേബ് യോശുവയോട് ചോദിച്ചു, മോശയുടെ കാലത്ത് പറഞ്ഞ വാഗ്ദത്തം 85 വയസ്സായിട്ടും ഹെബ്രോൻ വരെ എനിക്ക് തരണം, എത്രയെത്ര എത്ര വർഷം കഴിഞ്ഞിട്ടും എനിക്ക് എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദാസനായ കാലേബോവൻ വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു, ദൈവത്തെ അനുസരിച്ചവനായിരുന്നു, യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ദൈവിക വാഗ്ദത്തം നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും എത്ര തടക്കത്തിലെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ മേൽ തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് എന്റെ ദാസനായ കാലേബോ വേറൊരു സ്വഭാവമുണ്ട്, യഹോവയെ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തോട് പറ്റി നിന്നു. ഇന്ന് എത്ര പേർക്ക് അതിന് കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ തടസ്സമായി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവിശ്വാസമോ ദൈവത്തെക്കുറിച്ചുള്ള അറിവോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ കൂടെ ഈ കേട്ട വചനം അവർക്ക് ഉപകാരമായി വരണമേ. വചനം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് ഉപകാരമായി വന്നില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത് ആർക്കും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസനായ കാലേബ് വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. ദൈവത്തോട് പറ്റിയിരിപ്പാനും ദൈവത്തെ പൂർണ്ണമായി അനുസരിപ്പാനും ഓരോ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമേ. ഈ ലോകത്തിൽ വെച്ച് ദൈവം കൊടുക്കുന്ന ആയുസ്സിൽ എല്ലാ വാഗ്ദത്തങ്ങളും വരുവാനുള്ള സകല വാഗ്ദത്തങ്ങളും കർത്താവ് നൽകി ഈ കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി അയച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയച്ച എല്ലാ വിടുതലുകൾക്കായിട്ട് സ്തോത്രം. മക്കളെങ്കിലോ അവകാശികളാണ്. ഇന്നു മുതൽ എന്റെ അവകാശം മുഴുവൻ എനിക്ക് വേണ്ടി ദൈവം തരുമെന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാൻ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മക്കളെന്ന പൂർണ്ണ അധികാരത്തോടെ അത് ദൈവമേ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയച്ച വിടുതലിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങെടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ.